2020 ഒക്ടോബർ 30 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കല്ലും നെല്ലും പങ്ക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. സർഗവിസ്മയത്തിന്റെ നിലാവും തിരമാലകളും അസുരഗുരുവായ ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയും ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകൻ കജനും തമ്മിലുള്ള പ്രണയത്തിന്റെയും പ്രണയഭംഗത്തിന്റെയും കഥ അസ്തമയമില്ലാത്ത പുരാവൃത്തമാണ്. മൃതസഞ്ജീവനി വിദ്യ പഠിക്കാനായാണ് ബൃഹസ്പതി കജനെ വേഷം മാറ്റി ശുക്രാചാര്യരുടെ അടുക്കൽ അയച്ചത്. ദേവയാനി കജനിൽ അനുരക്തയായത് മനസ്സിലാക്കിയ അസുരന്മാർ കജനെ വധിക്കുന്നു. ഒരിക്കലല്ല, മൂന്ന് പ്രാവശ്യം. രണ്ടു പ്രാവശ്യവും ദേവയാനി പിതാവിനെ കൊണ്ട് മൃതസഞ്ജീവനിയിലൂടെ കജന് ജീവൻ പകരുന്നു. മൂന്നാം തവണ കജനെ കൊന്ന് അരച്ച് മദ്യത്തിൽ കലക്കി പലപ്പോഴായി ശുക്രാചാര്യന് കൊടുക്കുന്നു. ഉള്ളിലായ കജന് ജീവൻ കൊടുത്താൽ ആചാര്യർ മരിക്കും. എന്തു ചെയ്യും? വയറ്റിൽ കിടക്കുന്ന കജന് ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നു. അതുപയോഗിച്ച് ജീവൻ വീണ്ടെടുത്ത കജൻ ശുക്രാചാര്യരുടെ വയറുപിളർന്ന് പുറത്തുവരുന്നു. അതേ മൃതസഞ്ജീവനി ഉപയോഗിച്ച് ശുക്രാചാര്യർക്ക് ജീവൻ നൽകുന്നു. ദേവയാനിയുടെ പിതാവിന്റെ വയറ്റിൽ നിന്ന് പുനർജനിക്കയാൽ കജൻ ദേവയാനിക്ക് സഹോദരനായെന്നും വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്നും കജൻ അറിയിക്കുന്നു. കജൻ തന്നെ ചതിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കിയ ദേവയാനി കോപം കൊണ്ട് വിറച്ചു. പഠിച്ച വിദ്യ ആവശ്യത്തിന് ഉപകരിക്കാതെ പോകട്ടെയെന്ന് ദേവയാനി കജനെ ശപിക്കുന്നു. ഈ കഥ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായി ദർശിക്കുകയും അത് സിനിമയാക്കുന്നതിനായി തിരക്കഥ തയ്യാറാക്കുകയും ചെയ്തിരുന്നു വയലാർ രാമവർമ്മ. ഉറ്റ ചങ്ങാതിമാരായ ചിലരോട് കജ ദേവയാനി ചരിതം തന്റെ ജീവിതവുമായി ഇഴചേർന്ന് നിൽക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് സിനിമയാക്കാൻ നിയതി സമയം കൊടുത്തില്ല. അതിനു മുൻപേ കവിക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അസ്തമയം. 1975 ഒക്ടോബർ 27 പുലർച്ചെ 4 മണിക്ക് 47 വയസ്സിൽ. 45 വർഷം പിന്നിടുമ്പോഴും ആ കാവ്യലോകത്തിന്റെ നിറവും മണവും മങ്ങിയില്ല. ഓരോ ഋതുവിലും ആ കവിതകളും ഗാനങ്ങളും ഓടിയെത്തുന്നു. മഴയായും നിലാവായും പൂക്കാലമായും ഹേമന്തമായും നമ്മെ തഴുകി നിൽക്കുന്നു. ഓരോ സന്ധ്യയിലും ആ പ്രണയഗാനങ്ങൾ വിരഹത്തിന്റെ മധുരവേദന പകരുന്നു. കാലമാണവിശ്രമം പായുമെന്നശ്വം സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം എന്നും നീരവ നീലാകാശമേഖലകളിൽ നാളെ താരകെ നിന്നെ കൊണ്ടു നർത്തനം ചെയ്യിക്കും ഞാൻ എന്നും പാടിയ വയലാർ മലയാളികളുടെ കാവ്യസങ്കല്പങ്ങൾക്ക് പുതുവർണ്ണങ്ങൾ പകർന്ന് ഇന്നും പരിലസിക്കുന്നു. തത്വശാസ്ത്രത്തിന്റെ ഗരിമ ചാലിച്ച കാവ്യഭാവനകളെ ഇത്രയും നൈർമല്യത്തോടെ ആവിഷ്കരിക്കാൻ മറ്റൊരു കവിക്കും മലയാളത്തിൽ കഴിഞ്ഞിട്ടില്ല. മാറ്റുലിക്കവി എന്ന് നിരൂപക വിമർശനം നേരിടേണ്ടി വന്ന വയലാർ അതിന് മറുപടിയെന്നോണം എഴുതിയ ഒരു മാറ്റുലിക്കവി എന്ന കവിതയിലെ ഒരു ഭാഗം: ഈ വിശ്വപ്രകൃതിയിലെങ്ങാനും ഒരു മുല്ലപ്പൂവിതൾ വിരിഞ്ഞാലതെന്നിലും വിരിയുന്നു. കാട്ടിലെ കതിർകാണാക്കിളി പാടിയാൽ മുളം കൂട്ടിലെ തത്തമ്മയ്ക്കു നൊമ്പരം വിതുമ്പിയാൽ വന്നലച്ചീടും പിന്നെ മറ്റൊന്നായി രൂപം കൊള്ളുമെന്നന്തർലോകത്തില ഗാനവും വിതുമ്പലും. ഒരു കവി എപ്പോഴും കവിയായി ജീവിക്കണമെന്നില്ല. ഒരു നോവലിസ്റ്റ് എല്ലായ്പ്പോഴും നോവലിസ്റ്റായി തുടരണമെന്നില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ നിലകൊള്ളണമെന്നും ഇല്ല. എന്നാൽ ചിലർ അങ്ങനെയല്ല. മഹാകവി ചങ്ങമ്പുഴ എപ്പോഴും കവിയായി ജീവിച്ച ജീനിയസാണ്. ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന മഹാപ്രവാഹമായിരുന്നു ചങ്ങമ്പുഴയുടെ മനസ്സ്. ആ ജനുസിൽപ്പെട്ട കവിയാണ് വയലാർ രാമവർമ്മ. വിപ്ലവ ചിന്തകൾ പ്രസരിപ്പിച്ച കവിയായിരിക്കുമ്പോൾ തന്നെ ഭാരതീയ പൈതൃകത്തിന്റെ ആഴവും പരപ്പും കവിതയുടെ ആന്തരിക ശക്തിയായി നിലനിർത്താൻ വയലാറിന് കഴിഞ്ഞു. 1962 ഒക്ടോബർ 20 ചൈന ഇന്ത്യയെ കടന്നാക്രമിച്ചപ്പോൾ ചൈനയ്ക്കുവേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ആളുണ്ടായിരുന്ന നാടാണ് കേരളം. ആ മാസം 27 വയലാറിൽ നടന്ന രക്തസാക്ഷി അനുസ്മരണ സമ്മേളനത്തിൽ വയലാർ രാമവർമ്മ നടത്തിയ ചൈനാവിരുദ്ധ പ്രസംഗം സംഘം അതുകൊണ്ടുതന്നെ പ്രശംസയ്ക്കും അധിക്ഷേപത്തിനും ഒരുപോലെ ഇടയാക്കി. മധുര മനോഹര മനോജ്ഞ ചൈന എന്നു തുടങ്ങുന്ന പാട്ടാണ് ചൈനീസ് പക്ഷപാതികൾ അക്കാലത്ത് പ്രചാരണത്തിന് ഉപയോഗിച്ചത്. ഹോ കുടില കുതന്ത്ര ഭയങ്കര ചൈനെ എന്നായിരുന്നു വയലാറിന്റെ തിരുത്ത്. ചങ്ങമ്പുഴയുടെ കലശലായ സ്വാധീനത്തിൽ പെട്ടുവന്ന കവികളിൽ പ്രമുഖനെന്ന നിലയിൽ മാറ്റുലിക്കവി എന്ന് വയലാറിനെ പരിഹസിച്ചിട്ടുണ്ട്. എന്നാൽ ONV കുറിപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുപോലെ ചങ്ങമ്പുഴയുടെ പരാജയബോധമോ സഹജ വിഷാദമോ വയലാറിന്റെ കവിതകളിൽ കലർന്നിരുന്നില്ല. ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടി മോഹിക്കുന്ന ധീരമധുര ശ്രുതിയാണ് വയലാറിന്റെ കാവ്യാംഗനയെ നൃത്തം ചെയ്യിച്ചിരുന്നത്. പ്രൊഫസർ MK സാനു എഴുതിയിട്ടുള്ളതുപോലെ മനുഷ്യകർമ്മങ്ങളുടെ ആഴവും സാധ്യതകളും ചങ്ങമ്പുഴയ്ക്ക് ചിന്താവിഷയമായിരുന്നില്ല. എന്നാൽ ആ സാധ്യതകളെക്കുറിച്ച് അത്യധികം ബോധവാനായിരുന്നു വയലാർ. മനുഷ്യന്റെ പ്രയത്നത്തിലും ഭാവിയിലും ഹരീന്ദ്രനാഥ ചതോപാധ്യായ, പീറ്റർ ബ്ലാക്ക്മാൻ തുടങ്ങിയ കവികൾ പുലർത്തിയിരുന്ന പ്രതീക്ഷാ നിർഭരമായ വെളിച്ചം വയലാർ കവിതകളിൽ ഉടനീളം കാണാം. ഐ പോയറ്റ്, ഡിപ് മൈ പെൻ ഇൻ മൈ നോൺ ബ്ലഡ് ടു റൈറ്റ് മൈ സോങ്സ് ഫോർ മെൻ എന്നു തുടങ്ങുന്ന ഹരീന്ദ്രനാഥ ചതോപാധ്യായയുടെ വരികൾ ആയിഷയിലും സയന്റിസ്റ്റ്, ക്രാഫ്റ്റ്സ്മാൻ, ടീച്ചേഴ്സ്, പെയിന്റേഴ്സ്, പോയറ്റ്സ്, ഫിലോസഫേഴ്സ് കം വി ഷാൽ വർക്ക് ടിൽ അവർ പവർ ഇൻവെസ്റ്റഡ് ടുഗെദർ ക്രിയേറ്റഡ് എ ന്യൂ വേൾഡ് എന്നു തുടങ്ങുന്ന പീറ്റർ ബ്ലാക്ക്മാന്റെ കവിതാഭാഗം എനിക്കു മരണമില്ല എന്ന കവിതാ സമാഹാരത്തിലും മുഖമൊഴിയായി വയലാർ ഉദ്ധരിച്ചിട്ടുണ്ട്. വയലാറിന്റെ വളരെ ലളിതമെന്നു തോന്നുന്ന കവിതകളിൽ പോലും ശാസ്ത്രതത്വങ്ങൾ ഒളിവീശുന്നത് കാണാം. അനുരാഗത്തിന്റെ പേവല ഭാവങ്ങൾ മലയാളികളെ പഠിപ്പിച്ച കവിയാണ് വയലാർ രാമവർമ്മ. പൂമണം തൂവുന്ന കുളിർകാറ്റായും പുതുമധുരം തുളുമ്പുന്ന ഇളനീരായും ആ കാവ്യഭാവന അലയിളക്കി ഒഴുകി ഇന്നും ഓരോ മലയാളിയുടെ നാവിൻ തുമ്പിലും അതിന്റെ തിരുമധുരമുണ്ട്. കവി മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് മരണമില്ല. അത് മലയാളികളുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വയലാർ കൃതികൾക്ക് NV കൃഷ്ണവാര്യർ എഴുതിയ അവതാരിക അവസാനിക്കുന്നത്. വാളല്ലൻ സമരായുധം ക്ഷണക്ഷണനാദം മുഴക്കിയിടുവാനാളല്ലൻ കരവാളുവിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ താളം രാഗലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെയൊന്നിന്നും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ എന്നാണ് സർഗസംഗീതം എന്ന കവിതയിൽ വയലാർ തന്റെ കാവ്യപ്രപഞ്ചത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. കമ്മ്യൂണിസ്റ്റ് വേദികളിൽ ഇന്നും മുഴങ്ങുന്ന ബലികുടീരങ്ങളെ എന്നു തുടങ്ങുന്ന വിപ്ലവഗാനം എഴുതിയ കവി തന്നെയാണ് ഇതും എഴുതിയതെന്ന് മറക്കാതിരിക്കാം. ഒടുവിൽ നീ യാത്ര പറഞ്ഞുപോയപ്പോൾ കരയാനറിയാത്ത ദൈവങ്ങളും കരയാൻ മാത്രം പഠിച്ച ദൈവങ്ങളും കണ്ണീരൊഴുക്കി എന്നാണ് നിനക്ക് മരണമില്ല എന്ന കുറിപ്പിൽ മലയാറ്റൂർ എഴുതിയത്. സൗഹൃദങ്ങളുടെ രാജകുമാരൻ കൂടിയായിരുന്നു വയലാർ. മലയാളികളുടെ നാവിൽ എന്നും തുളുമ്പുന്ന ഗാനങ്ങൾക്കെല്ലാം ആ സൗഹൃദ വലയത്തിന്റെ ശ്രുതിമാധുര്യം കൂടിയുണ്ടായിരുന്നു.